പ്രവാസി ഭാരതി 1539 AM അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ.
അർത്ഥപൂർണമായ നിത്യജീവിതത്തിന് ഒരു വഴികാട്ടി.
Brought to you by
അഹല്യ ഹോസ്പിറ്റൽ, കെയറിംഗ് ലീവേഴ്സ്,
ഹംദാൻ സ്ട്രീറ്റ് ആൻഡ് മുസഫ അബുദാബി.
നമസ്കാരം, ഏവർക്കും സ്വാഗതം അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയിലേക്ക്. ഇന്ന് സമീക്ഷയിൽ നമുക്കൊപ്പം റോള ഷാർജ സ്റ്റാർ കെയർ മെഡിക്കൽ സെന്ററിലെ കൺസൾട്ടന്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനീസ് അലി. നമസ്കാരം ഡോക്ടർ.
നമസ്കാരം,
സ്വാഗതം അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയിലേക്ക്.
നമസ്കാരം.
എനിക്ക് തോന്നുന്നു പുതുവത്സരത്തിൽ നമ്മൾ ആദ്യമായി തോന്നുന്നു അല്ലേ ഒരു എപ്പിസോഡിലേക്ക് എത്തുന്നത്. അപ്പോ എല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്നത്തെ വിഷയം മാനസികാരോഗ്യവും അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളും പ്രതിവിധിയാണ്. അപ്പോ ഇന്ന് നമുക്ക് ഡോക്ടറോട് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ചിലപ്പോൾ February 14th എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു വാലന്റൈൻസ് ഡേ വരെയാണ്. അപ്പോ ചിലര് ഈ എന്താ പറയാ ഈ ദിവസം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാല നല്ലതും മോശവുമായിട്ടുള്ള ഓർമ്മകൾ, ചിലരാണെങ്കിൽ ആ ദിനത്തിനായിട്ട് കാത്തിരിക്കുന്നവർ, എന്തായാലും വരാനിരിക്കുന്ന പ്രണയദിനം നല്ലതിനാകട്ടെ എന്ന് ആശംസിക്കുന്നു, അന്ന് ആഗ്രഹിക്കുന്നു. ഇതൊക്കെ പറയുമ്പോഴും മറ്റ് ചില കാര്യങ്ങൾ മാറ്റി നിർത്താനാവില്ല. അതായത് വിവാഹാഭ്യർത്ഥന നിരസിച്ച കാമുകിയെ യുവാവ് തീവച്ചു വന്നു, അല്ലെങ്കിൽ പ്രണയ നൈരാശ്യത്താൽ യുവാവ് കാമുകിയെ കൊന്ന ശേഷം ആത്മഹത്യ ചെയ്തു. ഈ അടുത്ത കാലങ്ങളായിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില മോശപ്പെട്ട വാർത്തകളാണ്. മലയാളിയെ സംബന്ധിച്ച് ഞെട്ടി 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 ഇപ്പൊ പിടിച്ചു കുലുക്കിയാൽ പോലും ഞെട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇത്തരത്തിലുള്ള വാർത്തകളിലൂടെ. അപ്പോൾ ഈ പ്രണയവും നൈരാശ്യവും എന്നൊക്കെ പറയുമ്പോൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ പ്രണയ നൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്ത കഥകളൊക്കെ നമ്മൾ സാഹിത്യത്തിലും അല്ലെ നമ്മൾ സിനിമകളിലും ഒക്കെ നമുക്കത് സുപരിചിതമാണ്. പക്ഷേ ഈ പ്രണയാഭ്യർത്ഥന നിരസിക്കുന്നതും ക്രൂരമായ കൊലപാതകങ്ങളിലേക്ക് അതൊക്കെ നയിക്കുന്നതുമായ സംഭവങ്ങൾ ഒരു പക്ഷേ നമുക്ക് പുതിയ പ്രതിഭാസമായിരിക്കാം. ഡോക്ടർ, ഇങ്ങനെയുള്ള കൃത്യങ്ങൾ നടക്കുന്നത് ഈ പെട്ടെന്നുള്ള പ്രകോപനം കൊണ്ടാണോ, അതോ പ്രണയാഭ്യർത്ഥന നിരസിക്കപ്പെട്ടതിന്റെ എന്താ ഒരു ആ ഒരു ആഘാതത്തിൽ സമനില തെറ്റിയ ആ മനസ്സിന്റെ പ്രകടനമാണോ? ഇതൊന്നും അല്ലാതെ ചിന്തിച്ചാൽ ഈ പ്രണയത്തെയും വിവാഹത്തെയും കുറിച്ചുള്ള ചില അപക്വമായ ധാരണകളും നമ്മുടെ ഈ സോഷ്യൽ ലൈഫിൽ വന്ന എന്താ പറയാ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ മൂല്യ ശോഷണം അതിന്റെ അതൊക്കെയാണോ ഇത്തരം അക്രമ പ്രവൃത്തികളിലേക്ക് ആൾക്കാരെ നയിക്കുന്നത്? ഇപ്പൊ പ്രായഭേദമന്യാണ് കേട്ടോ ഞാൻ ഈ ചോദിച്ചത്, അതിനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ഓക്കെ, ഇത് പല കാരണങ്ങൾ കൊണ്ടാവാം നിത്യം.
ഓക്കെ,
ഇപ്പോ ഇത്തരം പ്രണയാഭ്യർത്ഥനകൾ നടത്തി നിരസിക്കുന്നതൊക്കെ ഇപ്പൊ നമ്മൾ ധാരാളം കാണുന്നുണ്ട്. ഇത് മുമ്പും ഉണ്ട്, പക്ഷെ ഇപ്പോ ഇത് കുറച്ച് പരസ്യമായിട്ട് നമ്മള് പത്രങ്ങളിലൂടെയും മീഡിയാസിലൂടെ ഒക്കെ കാണൽ തുടങ്ങിയപ്പോ, അല്ലെങ്കിൽ അതിന് വേണ്ടാത്ത ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോ ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾ പ്രവണതകൾ കൂടുകയാണ് ചെയ്യാം. കാരണം പല ആളുകളിലും ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെയും ഇവിടെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അത് നമ്മൾ അറിയാതെ പോവുകയാണ്. ഇത് അറിയുമ്പോൾ ഇതിന്റെ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിക്ക് അത് ശരിക്കും പറഞ്ഞാൽ ഒരു അവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പാണ്. വീണ്ടും അത്തരത്തിലേക്കുള്ള ഒരു പ്രവണത കാണിക്കാനും, അല്ലെങ്കിൽ ഒരു ആള് ചെയ്തത് കാണിക്കുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത ചില വ്യക്തിത്വങ്ങളിൽ ഉണ്ടായേക്കാം. അപ്പൊ ഇത്തരം ഈ അക്രമകൃത്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. കാരണം ഈ പ്രണയം നിരസിക്കുക എന്ന് പറഞ്ഞത് രണ്ട് മനസ്സുകൾ തമ്മിലെ യോജിപ്പ് ഒന്നിച്ചാലല്ലേ അത് യോജിക്കുകയുള്ളൂ. അപ്പൊ ചില വ്യത്യസ്ത പ്രശ്നങ്ങളൊക്കെ അവർ തമ്മിൽ ഉണ്ടായേക്കാം. അത് പല കാരണങ്ങളാവാം, അതൊക്കെ നമുക്ക് സൂപ്പർഫിഷ്യലി കണ്ടാൽ അറിയില്ലല്ലോ. പല കുടുംബ പശ്ചാത്തലം ഉണ്ടാവാം അവരല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവും. അവർ തമ്മിലുള്ള എന്തെങ്കിലും വ്യക്തി പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. മുമ്പ് നല്ല രോഗ്യത്തിൽ നിന്ന ആളെ പെട്ടെന്ന് സമീപത്തിൽ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പില്ലാതെ വന്നപ്പോൾ അവര് മുന്നോട്ട് പോകില്ല എന്ന് അവർക്ക് സ്വയം തോന്നിയേക്കാം. ഇങ്ങനെയുള്ള പല കാരണങ്ങളായിരിക്കാം. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ആ അവരുടെ പ്രശ്നങ്ങളിലേക്ക് വേണ്ടത്ര ഇൻവോൾവ് ആയില്ലെങ്കിൽ മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഈ റോളിലൊക്കെ നമ്മൾ സുഹൃത്തുക്കൾക്ക് നല്ല സുഹൃത്തുക്കൾക്ക് നല്ല റോളുണ്ട്. പലപ്പോഴും നമ്മളെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളാണല്ലോ, കൂട്ടുകാരൊക്കെ ഇപ്പൊ കോളേജുകളിലും മറ്റും പഠിക്കുന്നവർക്ക് തമ്മിലുള്ള ഈ പ്രണയങ്ങളും അത് എന്തെങ്കിലും കാരണവശാൽ അത് വേണ്ടാന്ന് വെക്കുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിനെ സമാധാനപ്പെടുത്തി നല്ല വാക്കുകൾ പറഞ്ഞു കൊടുത്ത് കറക്റ്റ് ചെയ്യേണ്ട ഒരു പ്രധാന ചുമതല, നല്ലൊരു ഡ്യൂട്ടി നമ്മളെ കൂട്ടുകാർക്കുണ്ട്. അതിൽ വീട്ടുകാർക്കുള്ളതിനെക്കാളും കൂടുതൽ നമ്മളെ സുഹൃത്തുക്കൾക്കാണെന്ന് പറയാം. കാരണം ആകെ ഒരു മൈൻഡ് റെസ്റ്റ്ലെസ് ആയിട്ട് ഇരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നപ്പോ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ അതിന്റെ പ്രത്യാഘാതമായിട്ട് അവരുടെ ബന്ധം മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പിരിയാൻ തീരുമാനിച്ച ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ വലുതാക്കി കൊടുക്കുന്ന ആളുകളും, എന്നാൽ അത് പ്രശ്നമില്ല എന്ന് പറയുന്ന അത് കുഴപ്പമില്ല നമുക്ക് അത് നോക്കാം അത് അതിന് വേറൊരു തല ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ട ഒരു ആളുകളാണ് നമ്മുടെ കൂട്ടുകാർ. അപ്പൊ അതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. PP അടുത്ത കാലത്തുണ്ടായ കുറെ അക്രമങ്ങൾക്കൊക്കെ എത്താനുണ്ടായതിൽ സുഹൃത്തുക്കളുടെ പങ്ക് വളരെ വലുതാണ്. കാരണം അവര് അതിനെ താഴ്ത്തി കൊടുക്കുന്നതിന് പകരം ആ റെസ്റ്റ്ലെസ് മൈൻഡായി കിടക്കുന്ന ആ വ്യക്തിയെ കുറച്ചുകൂടി ആഴം കൂട്ടാൻ, ആ പ്രശ്നം കുറച്ചുകൂടി തീവ്രത കൂട്ടാൻ കാരണമാക്കുന്ന രീതിയിൽ പല സുഹൃത്തുക്കളുടെയും ഉപദേശങ്ങളും കാര്യങ്ങളും ഒരുപക്ഷെ അതിന് പ്രേരണ നൽകിയിട്ടുണ്ടാവും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാത്ത കാര്യങ്ങള് മറ്റൊന്ന്, നമ്മൾ എപ്പോഴും ഏത് കാര്യത്തിനും എസ്പെഷ്യലി ഈ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേന്റെ കാര്യത്തിലൊക്കെ പറയുമ്പോൾ നമ്മള് കൂടുതൽ നമ്മളെ ഒരു കാര്യത്തിലും കൂടുതൽ പ്രത്യാശ കൊടുത്ത് അതിന് നിരാശപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ ശ്രമിക്കണം. ഏത് സാഹചര്യം വന്നാലും ആ സാഹചര്യത്തിന് നേരിട്ട് മുന്നോട്ട് പോയി അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറെടുക്കണം.
ഓവർ എക്സ്പെക്ടേഷൻസ് വേണ്ടെന്നാണല്ലേ?
അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഏതാണെങ്കിലും നമ്മൾ യോജിക്കേണ്ടതാണെങ്കിൽ യോജിക്കും, അല്ലാത്തതാണെങ്കിൽ അതിന്റെ ഒരു നല്ല വശം അത് നമുക്ക് നല്ലതിനാണെന്ന് വിശ്വസിക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ മനസ്സമാധാനം കണ്ടെത്തുകയാണ് വേണ്ടത്. ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ ആ ബന്ധങ്ങള് കൂടുതൽ അടുക്കുന്നതിനേക്കാളും നല്ലത് പിരിയലായിരിക്കും ചിലപ്പോ ദൈവം നമുക്ക് കണ്ടിട്ടുള്ള ഒരു മുൻവിധി എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ചിലപ്പോ അത് നല്ലതിനായിരിക്കും. നമ്മൾ ചിലപ്പോ പറയാറുണ്ടല്ലോ, ചില യാത്രകൾക്ക് നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ പോകാനെല്ലാം ഒരുങ്ങി ആ ലാസ്റ്റ് മൊമെന്റിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ പിന്തിരിഞ്ഞു, പിന്നീട് കേൾക്കുന്നത് വേറെ എന്തെങ്കിലും അപകടങ്ങളിലേക്ക് പോയതൊക്കെ കേൾക്കുന്ന കാണാം. അപ്പൊ നമുക്കറിയാം അതിന് രക്ഷപ്പെട്ടത് ചിലപ്പോ ദൈവത്തിന്റെ ആ ഒരു വേർതിരിപ്പായിരിക്കും. ചിലപ്പോ നമ്മളത് പോണ്ടാന്ന് നമ്മുടെ മനസ്സ് തോന്നിച്ചതായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം, നെഗറ്റീവായിട്ട് എടുക്കാതിരിക്കാം. ഇനി അതന്നെ ചിന്തിച്ചിട്ട് നമ്മൾ അത് അതിന്റെ തീവ്രതയിലേക്ക് എത്തി വേണ്ടാത്ത അസുഖങ്ങള് പേറി നടക്കേണ്ട ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അത് ഒരു നമുക്കൊക്കെ ഒരു ദൈവവിശ്വാസികളായ ആളുകൾ എന്നുള്ള നിലക്ക് നമുക്ക് ഒരു തലവര വരച്ചിട്ടുണ്ടാവും. അതിലൂടെ നടക്കേണ്ടതാണെങ്കിൽ നടക്കും, അത് നല്ലതിനാണെങ്കിൽ നടക്കും എന്നുള്ളൊരു സമാധാനത്തിൽ എത്തിച്ചേരുകയാണ് എല്ലാ പ്രണയിനികളോടും എനിക്ക് പറയാനുള്ളത്. എല്ലാ എന്താ പറയാ, പ്രണയം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അത് നല്ലതിനാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പോകണം. പിന്നെ ഇതൊരു നല്ല കടമ, നല്ലൊരു ചടങ്ങ് ആണല്ലോ ജീവിതത്തിലെ. എല്ലാവർക്കും ആകെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു അവസ്ഥയല്ല കല്യാണം, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളെ സ്വന്തമാക്കുക എന്നുള്ളതൊക്കെ. അപ്പൊ അതിന് വീട്ടുകാരെയും എല്ലാവരെയും സമ്മതത്തോടും കൂടിയും അല്ലാതെ എല്ലാവരെയും താല്പര്യത്തോടു കൂടി ആവുന്നതായിരിക്കണം ഉണ്ടാവേണ്ടത്. അതിന് നമ്മൾ മാക്സിമം ശ്രമിക്കണം. എല്ലാവർക്കും ഒരു തലവേദന ആയിക്കൊണ്ട് ബുദ്ധിമുട്ടായിക്കൊണ്ട് പേരൻസിനെയും മറ്റുള്ള കുടുംബാംഗങ്ങളെയൊക്കെ തെറ്റിപ്പിച്ചുകൊണ്ട് ഉണ്ടാകുന്നൊരു അവസ്ഥയിലേക്ക് പോവാതെ നല്ല രീതിയിൽ ആ ബന്ധം നിലനിർത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ കുറെ പ്രശ്നങ്ങൾ വീട്ടുകാർക്കാണെങ്കിലും നമുക്കാണെങ്കിലും നമ്മുടെ കുടുംബാംഗങ്ങൾക്കാണെങ്കിലും നല്ലതാണ്.
നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് റോള ഷാർജ സ്റ്റാർ കെയർ മെഡിക്കൽ സെന്ററിലെ കൺസൾട്ടന്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനീസ് അലിയാണ്. ഡോക്ടർ, നമുക്കിപ്പോ ഈ ഈ ലോകത്ത് എന്താ പറയാ, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ളൊരു അന്തരം, അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം, അത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയാ, ഇപ്പൊ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആൾക്കാരുടെ എണ്ണം ക്രമാതീതമായിട്ട് പെരുകയാണെന്നൊക്കെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നിപ്പോ ഈ ഒരു സാഹചര്യം, ഈ ഒരു കാര്യം പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കോവിഡ് കാലം നമ്മളെ വിട്ടുപോയിട്ടില്ല. ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ നമ്മളതിനെ അഭിമുഖീകരിക്കാൻ പഠിച്ചു, അതിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് പഠിച്ചു. പക്ഷെ ഇന്നും ആ ഒരു രംഗത്തേക്ക് എത്താത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ മാനസിക പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. പക്ഷെ ഒരു കോൾ ഉണ്ട്, അതിനുശേഷം. ഹലോ,
ഹലോ,
ഗുഡ് ആഫ്റ്റർനൂൺ.
ഗുഡ് ആഫ്റ്റർനൂൺ മാഡം.
എവിടുന്നാണ് വിളിക്കുന്നത്?
ഞാനിപ്പോ അബുദാബിന്ന്.
ശരി, സംസാരിച്ചോളൂ, സാറിനോട് സംസാരിച്ചോളൂ
കേട്ടോ. പറഞ്ഞോളൂ. ആ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ.
ഗുഡ് ആഫ്റ്റർനൂൺ.
എന്റെ പേര് രാജീവ്, ഫാർമസിസ്റ്റ് ആണ്. നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട് കോഴിക്കോട് നിന്ന്.
ഓക്കെ.
ഞാനിപ്പം വിളിച്ചത് എന്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ്.
ഓക്കെ.
ഇദ്ദേഹം നല്ലൊരു മദ്യപാനിയാണ്.
ഓക്കെ.
മദ്യപാനത്തിന്റെ കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വളരെയേറെ പ്രത്യേക തരത്തിലുള്ള ഒരു ആത്മഹത്യാ പ്രവണത കാണിക്കുക, ബിൽഡിംഗിന് നമ്മൾ താഴെ ചാടാൻ നോക്കുക. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. ഇയാള് നല്ലൊരു അക്കൗണ്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇദ്ദേഹം MCAക്ക് ശേഷമാണ് ഇതൊക്കെ ചെയ്തത്. അക്കൗണ്ടന്റൊക്കെ ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു പ്രവണത ചെറുപ്പക്കാരാണ്, 28 വയസ്സേ ഉള്ളൂ. അപ്പൊ ഇതിൽ നിന്നൊരു മോചനം നമുക്ക് ഏത് രീതിയിലാണ് ചെയ്യാൻ പറ്റുന്നത്?
ഇത് മദ്യപാനം കുറെ കാലങ്ങളായിട്ട് അദ്ദേഹം
ലിക്കർ മാത്രമല്ല, ഇവർ വേറെന്തൊക്കെ ഡിപ്രഷൻസ് വേറെ ഉണ്ട്. ഇവിടെ തൊഴിൽപരമായ രീതിയിൽ തൊഴിലിടത്തിലുള്ള ഒരു പരിധിയിലെ വലിയ ഈ പ്രഷർ,
അതെ,
തൊഴിലിടത്തിൽ കൊടുക്കുന്ന പ്രഷർ, അതുപോലെ മാനേജേഴ്സ് അതുപോലെ തന്നെ മറ്റുള്ള സബോർഡിനേറ്റ്സ് ഒക്കെ കൊടുക്കുന്ന പ്രഷർ അദ്ദേഹത്തിന് വളരെ കൂടുതലുണ്ട്. 1000 പേര് ജോലി ചെയ്യുന്ന കമ്പനിയിൽ ആദ്യം ഒരു അക്കൗണ്ട് അല്ല.
അതെ.
അപ്പൊ ആ പ്രഷർ കൂടെ അദ്ദേഹത്തിനുണ്ട്.
അതെ അതെ. അതിപ്പോ ഈ പ്രതിരോധ ശക്തി കുറവുള്ള ആളുകളിലാണ് ഇങ്ങനത്തെ ആത്മഹത്യാ പ്രവണതകളൊക്കെ കാണുക.
പ്രതിരോധ ശേഷി എന്ന് പറഞ്ഞാൽ മാനസികമായി ഒരു ശക്തി ഉള്ള ഒരാളല്ല, അത്രേ ഉള്ളൂ. കുട്ടികളാണ് കൂടുതലായിട്ട് കാണും.
ഞങ്ങളൊരു കാഴ്ചപ്പാടാണല്ലോ ഞാൻ പറയാം. അപ്പൊ ഞാനൊരു ആർഗ്യുമെന്റിന് നിൽക്കുന്നില്ല, ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാട്, ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇത് പ്രതിരോധ ശക്തികൾ കുറവുള്ള ആളുകൾക്കാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതായത് ഇപ്പൊ ഈ ഒരു വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്നു, അദ്ദേഹം അറിയാതെ വന്ന് ജോയിൻ ചെയ്തോന്നല്ലോ. അതൊരു വലിയൊരു കമ്പനിയിൽ തന്നെ അദ്ദേഹത്തിന് അതിനനുസരിച്ച് അഭിമാനം കൊള്ളാണ് വേണ്ടത്, മനസ്സിലായില്ലേ? അപ്പോ അതിനെ നേരിടണം. അതിന് ആ കമ്പനീന്റെ ഉടമസ്ഥരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ സർവീസിൽ ഇനിയും അദ്ദേഹത്തിന് സഹായികൾ വേണം തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വെച്ചു കൊടുക്കും, അല്ലെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ അല്ലാതെ നമ്മൾ അതിന് ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ ഒരു ഭാരം പേരിട്ട് കാര്യമില്ലല്ലോ.
പിന്നെ പല ആളുകൾക്ക് ഇത്തരം ടെൻഷനുകളൊക്കെ വരുന്ന ആളുകൾക്ക് ഇതൊക്കെ ഞാൻ പോസിബിലിറ്റീസ് പറയാണ്, ആളെ കാണുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ പറയാൻ കഴിയുള്ളൂ. ചില ആളുകൾക്കൊക്കെ ചെറിയ ടെൻഷൻസ് ഒക്കെ വരുമ്പോൾ അതിന് പുറത്ത് കടക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു മാർഗമാണ് ഈ ആൽക്കഹോളും ഒക്കെ. അപ്പൊ അതിൽ നിന്ന് ആ ടെൻഷൻ ഒക്കെ ഫ്രീ ആക്കാൻ വേണ്ടിട്ട്, മനസ്സിൽ നിന്ന് കൂളാക്കാൻ വേണ്ടിട്ട് അവർ തന്നെ സ്വയം കണ്ടെത്തുന്ന ഒരു ഹാബിറ്റാണ്. അതിലൂടെയൊക്കെ ഇത്ര ഹാബിറ്റ്സുകൾ ഉള്ള ആളുകൾക്ക് കൂടാം. അപ്പൊ ഈ ആത്മഹത്യ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടാൻ ശ്രമിക്കുന്നു പറഞ്ഞവർക്ക് എല്ലാ ആൽക്കഹോളിക്സ് ആയിട്ട് കഴിക്കുന്ന ആളുകൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രവണതയാണ്, ചില വ്യക്തിത്വങ്ങൾ മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലും പേഴ്സണാലിറ്റിയിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വർക്ക് പ്രഷറും ടെൻഷനൊക്കെ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഡിപ്രഷൻ എന്തെങ്കിലും പാർട്ടൊക്കെ ഉണ്ടെങ്കിലാണ് അത് കൂടുക. അപ്പൊ അത് ട്രീറ്റ് ചെയ്യണം, അത് ചികിത്സിച്ച് മാറ്റണം. അപ്പൊ അതിന് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം. മോസ്റ്റ് പ്രോബബ്ലി ഇങ്ങനത്തെ പ്രവണത ഉള്ള ആളാണെങ്കിൽ അഡ്മിഷൻ വേണം. അഡ്മിഷൻ ഇല്ലാതെ നടക്കില്ല, കാരണം ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് വേണ്ടി വരും. ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിന്റെ കൂടെ നമ്മൾ ഈ ആന്റി ഡിപ്രഷൻ, ഡിപ്രഷൻ ഉണ്ടെങ്കിൽ ആന്റി ഡിപ്രഷൻ ടാബ്ലറ്റ് കൊടുക്കും. ആ ടാബ്ലറ്റ് കൊടുത്ത് അത് ഇംപ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന് വേണ്ട കൗൺസിലിംഗ് കൂടി കൊടുത്തെങ്കിലേ അത് ക്ലിയർ ആവുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ, തുടക്കത്തിലെ അവസ്ഥയിൽ നമ്മൾ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ അത് അംഗീകരിച്ചാൽ പോലും അത് നിലനിർത്തി കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചോളുന്നില്ല. അപ്പൊ ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ആ സ്റ്റേജുകൾ തരണം ചെയ്യാൻ ഏറ്റവും നല്ലത് അഡ്മിഷൻ തന്നെയാണ്. അഡ്മിഷൻ ആക്കിയിട്ട് അതായത് അതിന്റെ അവസരോചിതമായിട്ട് കൊടുക്കേണ്ട കൗൺസിലിംഗ് കൊടുത്തിട്ട്
കറക്റ്റ് ചെയ്ത് ആവശ്യപ്പെട്ടു.
ആ അത് വളരെ പോസിറ്റീവായിട്ട് എടുക്കണം, കാരണം അത് വളരെ ചുരുക്കം ആളുകളിൽ നിന്ന് കിട്ടുന്ന ഒരു അവസ്ഥയാണ്. അധികം ആൾക്കാർക്ക് ഇൻസൈറ്റ് ഉണ്ടാവില്ല, ഉള്ളറിവ് ഉണ്ടാവില്ല, അവർ പോകാനൊന്നും കൂട്ടാക്കില്ല. പിന്നെ ബലം പ്രയോഗിച്ചിട്ടൊക്കെയാണ് ഞങ്ങളെ പോലത്തെ ആളുകളുടെ അടുത്ത് എത്തിക്കാറ്. ഇത്തരം അവസ്ഥ കിട്ടുമ്പോൾ നമ്മൾ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് അതിന് ട്രീറ്റ്മെന്റ് എടുക്കണം. അപ്പോ അതിന്റെ അവസരോചിതമായിട്ട് പിന്നെ ഡോക്ടറുടെ അഡ്വൈസ് കൂടി കേട്ടിട്ട് മുന്നോട്ട് നീങ്ങുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോ ഇന്നും നാളെ കൂടി ഇവിടെ ഉള്ളൂ. പിന്നെ അടുത്ത മാസം 2-3-4-5.
ഓക്കെ, അടുത്തൊരു കോൾ ഉണ്ട് നമുക്ക്. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്?
മാഡം, എന്റെ പേര് ബൈജു എന്നാണ്.
ശരി ബൈജു, എവിടെ നിന്ന് വിളിക്കുന്നു?
ദുബൈന്ന് വിളിക്കുന്നേ.
ഓക്കെ, സംസാരിച്ചോളൂ കേട്ടോ, ഡോക്ടറുണ്ട്.
സാറേ നമസ്കാരം.
പറയൂ. നമസ്കാരം ബൈജു.
സാറേ, ഞാനും ചോദിക്കാനുള്ള ഒരു മദ്യപാനിയെ പറ്റിയുള്ള ഒരു കാര്യമാണ് ചോദിക്കുന്നത്. എന്റെ ഒരു റൂമില് ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം ഇതുപോലെ ഒരു 40 വയസ്സുണ്ട്. അദ്ദേഹം ഇങ്ങനെ നമ്മള് അല്ല മദ്യപിക്കാതിരിക്കുവാണെങ്കിൽ ആരോടും മിണ്ടത്തുമില്ല, ഒന്നുമില്ല, സംസാരമൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ പോലും പുള്ളി അങ്ങനെ മിണ്ടത്തില്ല. പക്ഷെ ഒരു മദ്യപാനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് ഭയങ്കര സംസാരവും പിന്നെ ഭയങ്കര അമിതമായ സ്നേഹവും കാര്യങ്ങളും, പിന്നെ അത് ചിലപ്പോൾ വഴക്കിലോട്ടൊക്കെ അങ്ങ് കലാശിക്കുന്നുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാന് ഇങ്ങനെ ഇപ്പൊ ഞാൻ പുള്ളിയോട് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഉപദേശിക്കുകയൊക്കെ ചെയ്ത്. അപ്പൊ പുള്ളിക്കാരന് അതൊന്നും അങ്ങനെ ഒന്നും കേട്ടില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എന്തോ ഒരു ഇത് പറഞ്ഞപ്പോ പുള്ളിക്ക് അത് ഭയങ്കര വിഷമമായി. അപ്പൊ ഞാന് പറഞ്ഞ വിഷമായെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ മിണ്ടാതൊക്കെ ഇരുന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരൻ ഇങ്ങോട്ട് തന്നെ വന്നിട്ട് കുറെ കരയുകയും ഇങ്ങനെ സെന്റിയാകുകയും ഒക്കെ ചെയ്തു. അപ്പം നമുക്കും അത് കണ്ടപ്പോ അങ്ങ് വിഷമമായി. കാരണം പുള്ളിക്കാരൻ എപ്പോഴും അങ്ങ് മദ്യപാനമാ, രാവിലെ തുടങ്ങി വലിയ ഒരു ബോട്ടിലൊക്കെ മേടിച്ചിട്ട് വൈകുന്നേരം വരെ അങ്ങ് മദ്യപാനം ഒക്കെയാ. പിന്നെ അദ്ദേഹത്തിന് വേറെ കുറെ ടെൻഷൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അത് ഞങ്ങൾ തന്നെ പറയാം, എവിടെയെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യാനൊക്കെയാണ് ഞങ്ങൾ പറയാം. അത് നാട്ടിലൊക്കെ പോയിട്ട് കുറെ നാളായി. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയില് ഒക്കെ നിക്കുകയാണ് മറ്റുള്ള ആൾക്കാരുമായിട്ടൊക്കെ. ചിലപ്പം ചില ചെറിയ കാര്യത്തിനൊക്കെ ഞങ്ങൾ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. എല്ലാവരുടെ സ്വഭാവം ഒരേപോലെ അല്ലല്ലോ. അപ്പൊ അത് അതെന്താ ചെയ്യാൻ പറ്റുന്ന ഒന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. എന്താണ് നമ്മള്
ട്രീറ്റ്മെന്റ് ചെയ്യണം, അത് കറക്റ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. പക്ഷെ ആ വ്യക്തിക്ക് താല്പര്യം ഉണ്ടാവണം അതിൽ നിന്ന് വിമുക്തത നേടണം എന്നുള്ളത്. നമ്മള് ഫലം പിടിച്ച് ഫോഴ്സ്ഫുള്ളി കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അപ്പൊ നേരത്തെ വിളിച്ച ആള് സംസാരിച്ച പോലെ അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് സൈൻ ആണ്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. പിന്നെ ഈ മദ്യപാനത്തിലൂടെ നിങ്ങൾ പറഞ്ഞ മാതിരിയുള്ള സെന്റിമെന്റും അല്ലെങ്കിൽ അക്രമങ്ങളൊക്കെ വരുന്നത് അത് ഓരോ വ്യക്തികളിൽ വ്യത്യസ്തമായിരിക്കും. ഈ മദ്യം കഴിക്കുന്നതിന് ഓരോ വ്യക്തി സ്വഭാവത്തിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ മദ്യം കഴിച്ചാൽ അക്രമാസക്തമാകുന്ന ആളുകളുണ്ട്, അതുപോലെ ഭയങ്കര ധൈര്യം കിട്ടിയിട്ട് പല അക്രമങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് മദ്യം കുടിച്ചു പോകുന്ന ആളുകളുണ്ട്. ഇപ്പൊ നമ്മളെ ഈ ക്ലീനിങ് ചെയ്യുന്ന വളരെ പിന്നെ ഇപ്പൊ എന്താ പറയാ ടോയ്ലറ്റ് ടാങ്കുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന മെജോറിറ്റി ആളുകളൊക്കെ നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന പ്രവണത കേട്ടോ, ഇവിടുത്തെ അവസ്ഥ എനിക്കറിയില്ല. അവരൊക്കെ ഇത് ക്ലീൻ ചെയ്യാനൊക്കെ വരുന്നത് ഫുൾ ആൽക്കോഹോൾ അടിച്ചിട്ടാണ്. അപ്പൊ അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ അവർക്ക് അതിനോടുള്ള ഒരു ഷൈ ഒരു ഇല്ലായ്മയൊക്കെ പോയി കിട്ടാൻ വേണ്ടി അങ്ങനെ പലരും പല ആവശ്യങ്ങൾക്കാണ് മദ്യം ചിലർക്ക് ഉപയോഗിക്കുന്നത്. ചിലരിപ്പോ നമ്മുടെ അടുത്തൊക്കെ വരുന്ന ആൾക്കാർ പറയും ഉറക്കം കുറെ കാലമായിട്ടില്ല സാറേ, അപ്പൊ ഉറക്കമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മദ്യപിച്ചാൽ എനിക്ക് ഉറക്കം കിട്ടുള്ളൂ. അത് അവരെന്നെ കണ്ടെത്തിയൊരു മാർഗ്ഗമാണ്, അല്ലാതെ എവിടെ മെഡിക്കൽ സയൻസ് എവിടെയെങ്കിലും മദ്യം കഴിച്ചിട്ട് ഉറങ്ങിക്കോളൂന്നൊന്നും പറയുന്നില്ല. അപ്പൊ ഓരോ ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോ വ്യത്യസ്ത രീതിയിലാണ്. അത് കരച്ചിലുള്ളവരുണ്ട്, സെന്റിമെന്റിലുള്ളവരുണ്ട്, അക്രമാസക്തമാകുന്നവരുണ്ട്, സംസാരം കൂടുന്നവരുണ്ട് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഓരോരുത്തർക്ക് അങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല.
ഈ കഴിഞ്ഞ ഒരു ദിവസം ഒരു ഇതുണ്ടായ സമയത്ത് ഇദ്ദേഹം പിറ്റേ ദിവസം ഞാൻ ഇദ്ദേഹത്തോട് കുറച്ച് കാര്യം പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം അന്ന് ഈ മദ്യപിച്ച സമയത്ത് വേറൊരാളോട് വഴക്കുണ്ടായ അയാള് പിടിച്ച് ഇയാളെ തള്ളുകയൊക്കെ ചെയ്തു. തള്ളിയപ്പോ ഇയാള് തെറിച്ച് വീണപ്പോ ഞാൻ ഇയാളോട് പിറ്റേ ദിവസം പറഞ്ഞ് മദ്യപിക്കാതിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങള് അങ്ങനെ ചെന്ന് വീണ് നിങ്ങളുടെ നെറ്റി എവിടെയെങ്കിലും ചെന്ന് ഇടിച്ച് നിങ്ങളുടെ നരമ്പ് പൊട്ടി നിങ്ങൾ താഴെ വീണ് കഴിഞ്ഞാൽ ഈ റൂമിലുള്ള എല്ലാവരും കൂടി ഇതിന്റെ പുറകിന് പോകേണ്ടി വരത്തില്ലേ, ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ, പിന്നെ ഇതിന്റെ എന്തെങ്കിലും വിഷയമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് പോയി പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞ ശരിയാണ് ശരിയാണ് ഞാൻ മാറ്റാൻ ശ്രമിക്കുകയാണ്. പക്ഷെ പിന്നെ പുള്ളിക്കാരാണ് അങ്ങ് പിന്നെ അങ്ങ് മദ്യപിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള
അതാണ് പറയുന്നത് അഡിക്ഷൻ എന്ന് പറയുന്നത്. കാരണം എത്ര പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾക്ക് അപ്പോ അത് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും അതിന്റെ അവസ്ഥയിലേക്ക് ആ ചാൻസ് ആ സമയം എത്തുമ്പോഴത്തേക്ക് അവർക്ക് വീണ്ടും അത് കഴിക്കണം എന്നുള്ള ഒരു പ്രവണത വരും. അതിനാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനാണ് ഇത്തരം കേസുകൾ നമ്മൾ അഡ്മിഷൻ ആക്കുകയാണ്
ചെയ്യുക.
അപ്പൊ ആ ഇനീഷ്യൽ സ്റ്റേജിൽ അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും, കുറെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതിന് നേരിടാനുള്ള മരുന്നുകളൊക്കെ കൊടുത്ത് കറക്റ്റ് ചെയ്ത് അത്യാവശ്യം അത് ക്ലിയർ ആയി കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ ചില കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. തുടക്കത്തിലെ നമ്മൾ കുറെ ഉപദേശങ്ങളൊന്നും കൊടുത്താൽ അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അവര് ആ എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് അക്സെപ്റ്റൻസ് കുറവായിരിക്കും.
അതെ 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 ശരിയാണ്,
അതാണ് സംഭവിക്കുക. അപ്പൊ പിന്നെ നമ്മളിപ്പോ ഞങ്ങളെപ്പോലത്തെ ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രയാസം എന്താ വെച്ചാൽ നിങ്ങളെ പോലെ നല്ല സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ ഉപദേശിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ ഉപദേശം കേട്ട് കേട്ട് അദ്ദേഹം പിന്നെ അത് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ ഞങ്ങളെടുത്ത് വരുമ്പോ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ പറയും ഞങ്ങൾ ഞാനിത് കുറെ കേട്ടതാണ്, എന്റെ സുഹൃത്തുക്കളും കുറെ ഉപദേശിച്ചാണ്, ഇയാൾക്ക് ഇനിയിപ്പോ എന്താ പറയാനുള്ളത് എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. ഇതൊക്കെ ഞങ്ങൾക്ക് ഡബിൾ വർക്ക് ആവുകയാണ്, മനസ്സിലായില്ലേ? അത് 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 മനസ്സ് കുറച്ച് ശാന്തതയിൽ നിൽക്കുമ്പോൾ മാത്രമേ ഇത്തരം കാര്യങ്ങളും ഉപദേശങ്ങളൊക്കെ നമ്മൾ ഏൽക്കുള്ളൂ. ഇപ്പൊ ഈ സിഗരറ്റും ആൽക്കഹോളൊക്കെ സ്ഥിരമായിട്ട് 10-20 കൊല്ലമായിട്ട് കഴിക്കുന്ന ആളുകൾ, ചില ആളുകൾ ഒരൊറ്റ ദിവസം കൊണ്ട് നിർത്തുന്ന ആളുകൾ എന്റെ അടുത്തൊക്കെ വരാറുണ്ട്. എങ്ങനെയാണെന്ന് അറിയോ, അവർക്ക് എന്തെങ്കിലും കാർഡിയോളജി പ്രോബ്ലം മറ്റെന്തെങ്കിലും മാരകമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ട് എന്ന് അവർക്ക് ഡിറ്റക്ട് ചെയ്യുകയും ഡയഗ്നോസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ആ നിമിഷം അവർ നിർത്തി. അവർക്ക് ഒരു വിഡ്രോവൽ സിംറ്റമും ഇല്ല, പ്രശ്നവും ഇല്ല, ഒക്കെ നിർത്തി. അല്ലാത്ത പക്ഷെ നമ്മൾ എത്ര അസുഖം വരും പറഞ്ഞാലും എത്ര പരസ്യങ്ങളും മറ്റതൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലും പറയും അതൊക്കെ എല്ലാവരും അങ്ങനെ തന്നെ പറയാം, എന്നാലും അപ്പുറത്തുള്ള ചേട്ടനില്ലേ അവൻ 45 കൊല്ലമായി കഴിക്കുന്നു, ഒരു പ്രശ്നമില്ലല്ലോ, 30 കൊല്ലമായി കഴിക്കുന്നു, ഇങ്ങനത്തെ എക്സാമ്പിൾസ് ആണ് നമുക്ക് നിരത്തി തരിക.
അല്ല സാറേ, ഇതിപ്പോ ഇങ്ങനെ ഇത് പ്രശ്നം എന്ന് പറഞ്ഞാല് പുള്ളിക്കാരൻ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇതൊരു പ്രശ്നമാണ്. നമ്മള് എല്ലാരും കഴിക്കാത്ത ആൾക്കാർ ഇപ്പം ഇങ്ങനെ എന്തേലും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം വാക്കുതർക്കം ഉണ്ടായ എന്തേലും ഒരു ഇഷ്യൂസ് ആയി കഴിഞ്ഞാൽ പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പ്രശ്നമാകും, കുടുങ്ങും, പിന്നെ അത് പോലീസ് കേസാകും, ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു പേടിയുണ്ട് എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ സാറിനോടൊന്ന് ചോദിച്ചെന്നുള്ള എന്ത് എന്തേലും ചെയ്യാൻ പറ്റുമോ.
ഇതിന് ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് ചെയ്യണം. അതിന് ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ട് വേണ്ട കൗൺസിലിംഗും അതാത് അവസരത്തിൽ കൊടുത്താൽ കറക്റ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ, താങ്ക് യു സർ.
ഓക്കെ, ബൈജു, താങ്ക് യു. അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ തുടരുമ്പോൾ ഇന്ന് വിഷയം മാനസിക പ്രശ്നങ്ങളും പ്രതിവിധിയുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എന്ത് സംശയങ്ങൾക്കും മറുപടി നൽകുന്നത് റോള ഷാർജ സ്റ്റാർ കെയർ മെഡിക്കൽ സെന്ററിലെ കൺസൾട്ടന്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനീസ് അലി. ഡോക്ടർ, ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജിലൂടെ നമുക്ക് ഒപ്പം ചേരുന്നുണ്ട്. പേര് പറയാത്ത ഒരു സുഹൃത്താണ്, അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രശ്നം അദ്ദേഹത്തിന്റെ ദേഷ്യം തന്നെയാണ്. ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നതേ ഇല്ല, ചെറിയൊരു കാര്യത്തിന് പോലും വല്ലാതെ ദേഷ്യപ്പെടുന്നു, അത് പെട്ടെന്നൊന്ന് മാറുകയും ചെയ്യുന്നുണ്ട്. ഈ ദേഷ്യം വരുമ്പോ എന്താ പറയാ വായിൽ വരുന്നതൊക്കെ പറയാണ്, അത് കഴിഞ്ഞ അതോർത്ത് വല്ലാതെ വിഷമിക്കുകയാണ്. ഇത് മാറ്റിയെടുക്കാൻ എന്തെങ്കിലും ഡോക്ടറിന് പറഞ്ഞു കൊടുക്കാനുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്.
ഇത് പല കാരണം കൊണ്ടാവാം ഈ ദേഷ്യം, ചിലതൊക്കെ അവരുടെ വ്യക്തി സ്വഭാവത്തിന്റെ ഭാഗമാവാം. അപ്പോ നമ്മളൊക്കെ പറയും ആദ്യ മുൻചാട്ടിയുള്ള ആൾക്കാരാണെന്ന് പറയും, പെട്ടെന്ന് ദേഷ്യം വരുമ്പോ എന്തെങ്കിലുമൊക്കെ പറയും, പിന്നെ തണുക്കും, പിന്നെ ഒരു ഗിൽട്ടി ഫീലിംഗ് കുറ്റബോധമൊക്കെ വരും, അങ്ങനെയൊക്കെ ഉണ്ടാവാറ് പൊതുവെ ഉണ്ട്. പക്ഷെ അത് നമ്മളെ ജോലിയെയും മറ്റുള്ള പ്രവൃത്തികളെയൊക്കെ ബാധിച്ചു തുടങ്ങുകയാണ്, നമ്മളെ കണക്ഷൻസ് ബന്ധങ്ങളൊക്കെ തകരാറിലാക്കുക എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളപ്പോ ഒരു ഡോക്ടറെ സഹായം തേടിയേ പറ്റൂ. അതായത് അപ്പൊ നമ്മള് ചിലപ്പോ അതായത് നമ്മളെ ജോലിനൊക്കെ ആസ്പദമായിട്ടും നമ്മളെ വർക്ക് പ്രഷർ ടെൻഷന് ഇതൊക്കെ ഈ ദേഷ്യത്തിന് കൂട്ടിയേക്കാം. ചിലപ്പോ ആ വ്യക്തിക്ക് ചെറിയ തോതിലൊരു ദേഷ്യമുള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ ലോ റെസിസ്റ്റൻസ് ഉള്ള പ്രതിരോധിക്കാനുള്ള ശക്തി കുറവുള്ള മനക്കരുത്ത് കുറവുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ പ്രഷറൊക്കെ വരുമ്പോൾ മനസ്സിന് പ്രയാസങ്ങൾ കൂടുക, വർക്ക് പ്രഷർ, വീട്ടിലെ ഫാമിലി ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ നമ്മളെ അച്ഛനമ്മമാർക്കുള്ള അസുഖങ്ങൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ നാട്ടിൽ നിന്ന് വിളി കേൾക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ അതിന്റെ വറീസ് ഉള്ളിലുണ്ടാവും, അതിനെ പുറത്തോട്ട് പ്രതികരിക്കുന്ന ഒരു രീതിയാണ് ദേഷ്യം. അത് ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുക നമ്മളെ വേണ്ടപ്പെട്ട ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകളോടാണ്. ഇപ്പോ മാരീഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ സ്വന്തം ഭാര്യയാണെങ്കിൽ ഭർത്താവിനോട്, ഭർത്താവാണെങ്കിൽ ഭാര്യയോട്, തന്റെ മക്കളോട്, അച്ഛനമ്മമാരോടൊക്കെയാണ് അത് പ്രകടിപ്പിക്കുക. അതിൽ നിന്ന് വിട്ടുപോകുമ്പോഴാണ് പിന്നെ അടുത്ത സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തുന്നത്. അപ്പൊ അത് ആ അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആ പ്രതിരോധ ശക്തി കിട്ടാൻ അല്ലെങ്കിൽ മനക്കരുത്ത് കിട്ടാൻ അല്ലെങ്കിൽ ടെൻഷൻ ഫ്രീ ആവാൻ മൈൻഡ് റിലാക്സ് ചെയ്യാനൊക്കെ ചില മെഡിസിൻസ് ആണ് ഞങ്ങൾ കൊടുക്കുക. അത് മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള പ്രശ്നമുണ്ട് അദ്ദേഹത്തിന് തോന്നിക്കഴിഞ്ഞാൽ, അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ട് ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പൊ അവർ പറഞ്ഞു തരും, അങ്ങനെയാണെങ്കിൽ ആ മെഡിസിൻസ് ഒക്കെ കഴിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് കുറക്കാൻ പറ്റും,
കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പല ആൾക്കാരും ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയോ ഡോക്ടർ, ഡോക്ടർ ഇപ്പൊ എത്ര സിമ്പിൾ ആയിട്ടാണെന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മെഡിസിൻ തരാം, അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാം എന്ന് പറഞ്ഞു. പല ആൾക്കാർക്കും ഒക്കെ ഇങ്ങനെ വരുമ്പോ എനിക്ക് ഭ്രാന്താണോ എന്ന് ചിന്തിക്കുന്നവർ പോലും ഉണ്ട്, അവർക്കൊരു അവബോധം. ഇപ്പം രണ്ടാമത് വേറൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, നാട്ടിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അബുദാബിയിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞ 14 വർഷത്തോളം, ജോലി നഷ്ടപ്പെട്ട് ഇപ്പൊ നാട്ടിലാണ്. ഒരു ജോലിയുണ്ട് ഇപ്പോ, പക്ഷെ അതുകൊണ്ടൊന്നും തികയുന്നില്ല. ഒരുപാട് കടമുണ്ട് അദ്ദേഹത്തിന്, മാനസികമായിട്ട് തകർന്ന് ജീവിക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ, ഇപ്പൊ ഡോക്ടർ പറഞ്ഞില്ല, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറയുമ്പോൾ പോലെ വലിയ ദേഷ്യം വരികയാണ്. എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, ഈ കടം ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മക്കളോടും ഭാര്യയോടൊപ്പം സന്തോഷത്തോട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തെങ്കിലും ഒരു പ്രതിവിധി പറഞ്ഞു തരാമോന്നാണ് ചോദിച്ചത്. അതിന്റെ പ്രതിവിധിയും കൂടി ആയിരിക്കും ഇപ്പൊ പറഞ്ഞത് അല്ലേ ഡോക്ടർ?
അതെ, അതിലുപരി നമുക്ക് ഒന്നുകൂടി അദ്ദേഹത്തിനോട് പറയാനുള്ളത്, അദ്ദേഹത്തിന് കുറെ കടബാധ്യതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ ജോലിയുണ്ട്, അത് മതിയാവുന്നില്ല എന്നൊരവസ്ഥയാണെങ്കിൽ നമ്മൾ ഉള്ളതിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പഠിക്കണം. അതിന് നമ്മൾ മനസ്സിനെ ത്വരിതപ്പെടുത്തി
കൊണ്ടിടണം.
അതെ, അതിൽ നിന്നുള്ള ഒരു പാഠം ഉൾക്കൊണ്ട് നമ്മൾ ഏറ്റവും സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടി നോക്കണം. അത് നമ്മളെ കുടുംബ ബന്ധക്കാരെ, അതായത് ഭാര്യയാണെങ്കിൽ ഭാര്യയെയും കുട്ടികളെയൊക്കെ കുറച്ചെങ്കിലും കാര്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ, അച്ഛന്റെ വരുമാനം എന്താണ്, ഉപ്പയുടെ വരുമാനം എന്താണെന്ന് അവരെ കൂടി ബോധ്യപ്പെടുത്തി നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം ചെലവുകളാക്കി കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ മനസ്സിനെ പരിശീലിപ്പിക്കണം. അല്ലാതെ നമുക്ക് ഏറ്റവും കൂടുതലുള്ള പ്രശ്നം, എസ്പെഷ്യലി മലയാളീസിനുള്ള പ്രശ്നം, എക്സ്പെക്ടേഷൻ കൂടുതലാണ്. നമ്മൾ ഈ റോൾ മോഡലായിട്ട് കാണുമ്പോൾ ആരെങ്കിലും വലിയ വലിയ ആളുകൾ ചെയ്യുന്നത് മാത്രം നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് അതന്നെ നടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂഡ് ഔട്ട് വരും. നമ്മൾ ഇവിടേക്ക് എത്തിയില്ലേ, ഇത്രയൊക്കെ ആയില്ലേ, ഇത്രയൊക്കെ സമ്പാദിച്ചില്ലേ, ഇത്രയൊക്കെ കഴിഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നില്ലേ, ആ സമാധാനം നമ്മൾ കണ്ടെത്തണം. അതിന് സംതൃപ്തി കണ്ടെത്താൻ നമ്മളെ ഭാര്യമാരെയും നമ്മളെ കുട്ടികളെയും നമ്മളെ അച്ഛനമ്മമാരെയും നമ്മൾ പഠിപ്പിക്കണം. അതൊന്നും ഒറ്റയ്ക്ക് ചിലപ്പോ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചോളണം എന്നില്ല, പക്ഷെ ഗ്രാജുവലി. ഇപ്പൊ ഞാൻ എന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്റെ ഭാര്യയോട് പറയുമ്പോൾ അവരത് അത് അംഗീകരിക്കാൻ, അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല ഒരു പക്ഷെ ഇമീഡിയറ്റ്ലി എങ്കിലും, കുറച്ച് കഴിയുമ്പോഴെങ്കിലും ആ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർ മനസ്സിലാക്കും ഭർത്താവിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കണക്കിലാക്കി അതിനനുസരിച്ച് കുറെ ആഗ്രഹങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ജോലിയിലാണെങ്കിലും നമ്മൾ സാധാരണ മലയാളികൾ പറയും, ഇപ്പോ വല്ലൊരു പത്രമാണെങ്കിലും കൂടി വിരിച്ചു കിടക്കാനും ഞാൻ തയ്യാറാണ്, അല്ലെങ്കിൽ കഞ്ഞി കുടിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ കുടുംബം മുന്നോട്ട് പോകുന്നൊക്കെ പറയും. പക്ഷെ പ്രാവർത്തികാക്കൽ വളരെ കുറച്ചാളുകളാണ്. അപ്പൊ ഏത് സിറ്റുവേഷനെയും നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറെടുക്കണം. അതിന് നമ്മളെ മനസ്സിനെ നമ്മൾ ത്വരിതപ്പെടുത്തി കൊണ്ടുവരണം. എന്നാൽ നമുക്ക് കുറെ വിഷമങ്ങളിൽ നിന്ന് ഒഴിവാവാൻ സാധിക്കും.
ഡോക്ടർ, അടുത്തൊരു കോൾ ഉണ്ട് നമുക്ക്.
ഓക്കെ,
ഹലോ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. റേഡിയോ വോളി ഒന്ന് കുറച്ച് വെച്ചിട്ട് പേര് പറയാൻ പറ്റുമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഡോക്ടറോട് സംസാരിച്ചോളൂ. സംസാരിച്ചോളൂ കേട്ടോ. സ്ഥലം എവിടെയാണ്? അബുദാബി ആണോ?
അബുദാബി.
ശരി, സംസാരിച്ചോളൂ കേട്ടോ. ശരി
സാറേ, എന്റെ മകന് ഇപ്പൊ ഏകദേശം ഒരു 11 വയസ്സായി. അവര് ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ നാട്ടിലാണ്. അപ്പൊ എന്ന് വെച്ചാല് അവർക്ക് വെറുതെ ദേഷ്യം പിടിക്കുക. വെച്ചാല് ചെറിയൊരു മോളുണ്ട്, അവളെ അവളെന്നെ കൂടുതൽ അതിനെ പിറങ്ങണി കൂട്ടിയിട്ട് അങ്ങനെ അവളങ്ങനെ എപ്പോഴും ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുക. എന്തെങ്ങനെ പറഞ്ഞാലും അത് അതിനൊരു മാറ്റം വരുന്നില്ല.
അത് ഇപ്പൊ അടുത്ത് തുടങ്ങിയതാണ്? 11 വയസ്സ് പറഞ്ഞപ്പോ തുടങ്ങിയതാണോ അത് നേരത്തെ ഉണ്ടോ?
നേരത്തെ അവര് ഒരു പിന്നാണ് അവര് മറ്റേ അവള് അവന്റെ സിസ്റ്റർ ആദ്യം അവരൊക്കെ അവര് കളിക്കുമ്പോ അവര് അവൻ ഒരു ആധിപത്യം എടുക്കാറുണ്ട്. അപ്പൊ അവർക്ക് അത് കിട്ടിയില്ലെങ്കിൽ അവരെ അടിക്കുക അതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ചെറിയ കുട്ടിയായപ്പോ ഇപ്പൊ അവർക്ക് ഇപ്പൊ ഒരു 3 വയസ്സ് കഴിഞ്ഞു. അപ്പൊ അതിനുശേഷം ഇപ്പൊ അവളോടും അതിനുള്ള ആദ്യം നല്ല ഇഷ്ടമാണ്, പക്ഷെ ഇങ്ങനെ അങ്ങനെ അവരങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. എത്ര പറഞ്ഞാലും ചില സമയത്ത് ആ കുട്ടി കരയും, കരയുമ്പോഴും അതൊന്നും അവള് അവനക്ക് അതിലൊക്കെ ഒരു ഹാപ്പിനെസ് കണ്ടെത്തുന്ന പോലെ.
സ്കൂളില് കംപ്ലൈന്റ്സ് എന്തെങ്കിലും കിട്ടാറുണ്ടോ?
ഇല്ലില്ല, സ്കൂളിൽ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല.
ഇല്ല, കുട്ടികളായിട്ട് കൂട്ടുകാർ കൂടുതലുണ്ടോ അതോ കുറവാണോ? അവന് അവന് ഇഷ്ടപ്പെടുന്ന ഒരു കളിയിൽ മാത്രം ഇൻവോൾവ് ആവുന്ന ആളാണോ? എല്ലാരും എന്തെങ്കിലും ഇങ്ങനെ ഒരു കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും ഇങ്ങനെ എന്താ പൊരിഞ്ഞുകൊണ്ടിരിക്കോ? എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കോ?
ഇല്ല, എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും മാത്രമേ ഉള്ളൂ. പഠിക്കാനൊക്കെ
ശ്രദ്ധ കുറവ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറവ്, ഹൈപ്പർ ആക്ടിവിറ്റി,
അതായത് കുറച്ച് ഇതൊക്കെ ഉണ്ട്. മറ്റേ ആള് അഡീഷണൽ ആയിട്ട് ഇപ്പൊ ഇന്റർനെറ്റിലായാലും ആള് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ന്യൂസസ് ആയ ഒക്കെ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. അതായത് ചില പ്രസന്റ് ന്യൂസ് എന്താന്നുള്ളത് അതൊക്കെ ആള് ഇങ്ങോട്ട് പറഞ്ഞു തരും. അതിനെ കുറിച്ച് അറിയോ പല കാര്യങ്ങളും നമ്മൾ തന്നെ അറിയാത്ത കുറെ കാര്യങ്ങൾ. ഇപ്പൊ കൂടുതലും ഈ സയൻസുമായിട്ടുള്ള ആ ഇതുണ്ടല്ലോ, ഈ എന്താ പറയാ, ഈ ന്യൂക്ലിയർ അങ്ങനെയുള്ള ലെവലില് അതൊക്കെ ആള് നമുക്ക് പറഞ്ഞു തരും ഓരോ കാര്യങ്ങൾ. അങ്ങനെയുള്ള
ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ഇപ്പൊ 11 വയസ്സൊക്കെ ആയ സ്ഥിതിക്ക് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കണം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അവരൊരു സൈക്കോളജിക്കൽ ഇവാലുവേഷൻ നടത്തണം. അപ്പൊ സൈക്കോളജിക്കൽ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ അത് അവര് കുറച്ച് ടെസ്റ്റുകൾ, IQ ടെസ്റ്റ് പോലത്തെ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യും. ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്യിപ്പിക്കുക. അത് ചെയ്യുമ്പോൾ അവരെ പല മേഖലയിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് അവർ കണ്ടെത്തിയിട്ട് റിപ്പോർട്ട് തരും. ആ റിപ്പോർട്ടുമായിട്ട് പിന്നെ നിങ്ങളൊരു സൈക്യാട്രിസ്റ്റിനെ കാണണം. ആദ്യം കണ്ടത് സൈക്കോളജിസ്റ്റ് ആണ്, പിന്നീട്
സൈക്യാട്രിസ്റ്റ്.
ആദ്യം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടത്, ഏതെങ്കിലും സൈക്കോളജിസ്റ്റ് കാണരുത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം അവരുടെ ഈ ടെസ്റ്റുകളുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ആ റിപ്പോർട്ടുമായിട്ട് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണണം. അപ്പൊ സൈക്യാട്രിസ്റ്റ് ആ റിപ്പോർട്ട് കണ്ടിട്ട് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, ചിലപ്പോൾ ചില കൗൺസിലിംഗ് മാത്രം മതിയാവും, ചിലപ്പോൾ അതിന്റെ കൂടെ അഡീഷണൽ ആയി ചിലപ്പോൾ മെഡിക്കേഷൻ സപ്പോർട്ട് വേണ്ടി വരും, അത് പറഞ്ഞുതരും. കാരണം സൈക്യാട്രിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ മെഡിക്കൽ ഡോക്ടേഴ്സ് ആണ്, സൈക്കോളജിസ്റ്റ് പറഞ്ഞ മെഡിക്കൽ ഡോക്ടേഴ്സ് അല്ല. അതുകൊണ്ട് അവർ ആ പ്രശ്നം മനസ്സിലാക്കാനുള്ള ടെസ്റ്റുകൾ സാധാരണ സൈക്കോളജിസ്റ്റുകളാണ് ചെയ്യുക. അപ്പോ അവരെടുത്ത് ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം എന്ത് വേണം എന്നുള്ളത് ഒരു ഡോക്ടറുടെ സേവനം തേടിയാല് അദ്ദേഹം പറഞ്ഞു.
സൈക്കോളജിസ്റ്റിനെ അങ്ങനെ കാണിക്കാന്നൊക്കെ. അപ്പൊ ഞാൻ ഈയിടെയൊക്കെ ഒന്ന് നാട്ടിൽ പോയി വന്നിരുന്നു, ആ സമയത്ത് ഞങ്ങൾ ചിന്തിച്ചിരുന്നു. പക്ഷെ ഇന്നൊരു ഇദ്ദേഹം ഇത് എല്ലാതും ഈ നെറ്റിൽ നോക്കി എന്താണ് ആ കാര്യം എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞിരുന്നു. അപ്പൊ പിന്നെ ആൾക്ക് ഇനി അതിൽ ഇനി വലിയ പ്രശ്നങ്ങൾ വരും. ഇനിയിപ്പോ എങ്ങനെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ
അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചു പോയി കഴിഞ്ഞാൽ ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കില്ല. ഞങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണല്ലോ. അപ്പൊ നമ്മൾ അത് ആലോചിച്ചിരിക്കുമ്പോഴത്തേക്ക് കുട്ടിയുടെ പ്രശ്നം വേഴ്സണിങ് ആവുമേ. ഇത് കട്ടികൂടി പോകുമ്പോ പിന്നെ താഴാനും പ്രയാസമാവുകയാണ്. അപ്പൊ ചിലതൊക്കെ ട്രീറ്റ്മെന്റ് ചിലപ്പോ ഏലിയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ അതൊന്ന് നോക്കിയെടുക്കുന്നതാണ് വരെ. പിന്നെ ഞങ്ങളെ പോലത്തെ ആളുകള് ഞങ്ങളുടെ അടുത്ത് എത്തുമ്പോ പിന്നെ കുട്ടികളെ കൺവിൻസ് ചെയ്തിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ആദ്യത്തിൽ വരുന്ന ഹെസിറ്റേഷൻ ഒന്നും പിന്നീട് ഉണ്ടാവാറില്ല. മനസ്സിലായില്ലേ? അത് നോക്കിയിട്ട് പറഞ്ഞിട്ട് നല്ല ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് അതിന്റെ ഇവാലുവേഷൻ നടത്തണം
കേട്ടോ.
അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ തുടരുകയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം മാനസിക പ്രശ്നങ്ങളും പ്രതിവിധിയും. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത് റോള ഷാർജ സ്റ്റാർ കെയർ മെഡിക്കൽ സെന്ററിലെ കൺസൾട്ടന്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനീസലിയാണ്. ഡോക്ടർ, നമുക്കൊരു മെസ്സേജ് ഉണ്ട്. അതായത് ഒരു സുഹൃത്തിന്, അദ്ദേഹത്തിന് ഓവറായിട്ട് സ്ട്രെസ്സാണ്, സ്ട്രെസ് ഇഷ്യൂസ് ഓവറാണ്. അദ്ദേഹത്തിന് എന്താണ് ഹാർട്ടിന്റെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കാർഡിയോളജിസ്റ്റിനെ കണ്ടു, ഗ്യാസ്ട്രിക് ടെസ്റ്റ് ഒക്കെ നടത്തി. ഏതാണ്ട് ഈ ആസിഡ് റിഫ്ലക്സ് ഒഴികെ മറ്റെല്ലാം നോർമലാണ്. ഇപ്പൊ അദ്ദേഹത്തിനൊരു മെഡിസിനും കൊടുക്കുന്നുണ്ട്, ഗ്യാസ്ട്രിക് മെഡിസിൻ ഡെയിലി അദ്ദേഹം എടുക്കുന്നുണ്ട്. പക്ഷെ ഒരു ഇംപ്രൂവ്മെന്റും ഇല്ല. എന്തെങ്കിലും ഒരു ഉപദേശം അദ്ദേഹത്തിന് കൊടുക്കാമോ? ഈ സ്ട്രെസ് കാരണം അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ മെഡിസിനും ഫലിക്കാത്തത് കാരണം ആകെ ഒരു ടെൻഷനിലാണ് ആളിപ്പോ.
അല്ല, ഈ സ്ട്രെസ് നമുക്ക് പല ആളുകളും പല മാതിരിയാണേ. ചില ആളുകൾക്ക് അത് തുടർന്നുകൊണ്ടിരുന്നാല് അത് ഡിപ്രഷനിലേക്കൊക്കെ ആയേക്കാം. ചില ആളുകൾക്ക് അത് പ്രശ്നം ഉണ്ടാവില്ല, നമ്മളെ കൂട്ടുകാരും മറ്റവരൊക്കെ സംസാരിച്ച് നമുക്കത് അങ്ങനെ അങ്ങനെ എന്താ പറയാ കറക്റ്റ് ചെയ്ത് പോവും. അപ്പൊ അതാണ്, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ സ്ട്രെസ് കൂടുമ്പോ നമുക്ക് ഈ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞ ഒരു പിറ്റുവിറ്ററി ആക്സിസ് ഉണ്ട് ബ്രെയിനിൽ, അത് തകരാറിലാവും. അപ്പൊ അതിന് അത് അങ്ങനെ വരുമ്പോ ചില ആളുകൾക്ക് കേട്ടോ എല്ലാവർക്കും അല്ല പറയുന്നത്. അപ്പൊ അത് അങ്ങനെ വരുമ്പോഴാണ് ഈ സ്ട്രെസ്സിനെ ക്രമീകരിക്കാനുള്ള ശേഷി തലച്ചോറിന് ഇല്ലാതാവും. അങ്ങനെയൊക്കെയാണ് ഡിപ്രഷനിലേക്ക് എത്തുക. അപ്പൊ അത് സ്ട്രെസ് വല്ലാതെ വരുന്നുണ്ട്. ഇപ്പൊ നമ്മളെല്ലാരും ജനറലി പറയാണ്ട് ഭയങ്കര സ്ട്രെസ്സാണെന്നൊക്കെ, അതൊക്കെ പൊതുവെ എല്ലാവർക്കും ഉള്ളതാണ്. ഏതിനും ഇപ്പൊ നിങ്ങൾക്കാണ് നിങ്ങളെ ജോലിക്ക് സ്ട്രെസ് ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. കാരണം നിങ്ങളെ ടൈമിന് ചിലപ്പോൾ ഇതിന്റെ വർക്ക് ചെയ്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് സ്ട്രെസ്സാണ്. പക്ഷെ അത് നിങ്ങൾ പിന്നെ എങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്യുന്നത്? നിങ്ങളെ ജോലിയുടെ പാർട്ടാണ്, നിങ്ങളെ ജോലിയുടെ പാർട്ടാണ് അത് ചെയ്തു തീർക്കണം, അത് ചെയ്യണം. അതെല്ലാവർക്കും ഉള്ളതാണ്. അത് അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന വേണം എന്ന് പറഞ്ഞ് നിങ്ങളെ മനസ്സിനെ നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം നിങ്ങൾ കുറച്ച്, അപ്പോഴാണ് നിങ്ങൾക്ക് ആ സ്ട്രെസ് കുറയുന്നത്. മനസ്സിലല്ലേ? അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വർക്കിന്റെ രീതിയിലുള്ള സ്ട്രെസ്സുകളുണ്ട്. ഇപ്പൊ ഞങ്ങൾ പോലത്തെ ഡോക്ടേഴ്സിന്റെ അടുത്ത സ്ട്രെസ് ഉണ്ട്. കാരണം നമ്മളിപ്പോ ഒരു മരുന്ന് എഴുതുമ്പോഴും അതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കണം. അത് അതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം. അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പല ആളുകളും പല കംപ്ലൈന്റ്സ് ആയിട്ട് വരും, അതിനെ നേരിടാൻ നമ്മൾ ഇതാവണം. അപ്പൊ ഇതിനൊക്കെ എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് നമ്മളൊരു അത് അത് ഒരു അധീനത്തിലേക്ക് എത്തുമ്പോഴാണ് നമുക്കൊരു മനസംതൃപ്തി സന്തോഷമൊക്കെ കിട്ടുക. ഒരു കഷ്ടപ്പാടും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ലോട്ടറി അടിച്ചിട്ട് പൈസ കിട്ടിയ ആളുകൾക്ക് ആർക്കും ഒരു മനസന്തോഷം ആ ടെമ്പററി കിട്ടുക എന്നല്ലാതെ ഒരിക്കലും നമുക്കത് എൻജോയ് ചെയ്യാൻ കഴിയില്ല, എൻജോയ്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ അതിനെ നമ്മൾ മനസ്സിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. എന്നിട്ട് കഴിയുന്നില്ലാത്ത വ്യക്തികൾക്കാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നങ്ങളിലൊക്കെ കെട്ടിയേക്കാം. അപ്പൊ മൈൻഡ് റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള ചില മെഡിസിൻസ് ആവശ്യമായി വരും. അത് ചിലപ്പോൾ ഒരു ഷോർട്ടർ പീരീഡ് കഴിച്ചാൽ മതിയാവും. പക്ഷെ അതിന് ഒരു ഡോക്ടറെ സഹായം തേടുക, എന്നിട്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരു കുഴി ചാടിയിട്ട് ആ കുഴിയിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട് നമ്മളെ മനസ്സ് ശരിയായ രീതിയിൽ ബ്രെയിൻ വർക്ക് ചെയ്തെങ്കിൽ നമുക്ക് ആ കയറാനുള്ള വഴികൾ നമുക്ക് മുന്നിൽ വരികയുള്ളൂ.
അതെ, തീർച്ചയായിട്ടും.
ആ അല്ലെങ്കിൽ നമ്മൾ ആ കുഴിയിൽ തന്നെ എങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. നമ്മളെ മൈൻഡ് തോട്ട് ബ്ലോക്ക് വരും. തോട്ട് ബ്ലോക്ക് വരുമ്പോൾ പിന്നീട് ഫർദർ ആയിട്ടൊന്നും നമ്മുടെ ചിന്തകൾ മുന്നോട്ട് പോകില്ല. അങ്ങനെയാണ് ഈ ആത്മഹത്യകളിലൊക്കെ കിട്ടുന്നത്. ഇതന്നെ വഴിയുള്ളൂ, ഇനി ഒരു രക്ഷയില്ല എന്ന് നമ്മളങ്ങ് മുൻധാരണയിൽ എത്തുകയാണ്. അതേസമയം ഞാൻ ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകും എന്നുള്ള അവസ്ഥ വന്നെങ്കിൽ മാത്രമേ, പോസിറ്റീവായി ചിന്തിച്ച് മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ നമുക്ക് അതിന് കയറി രക്ഷപ്പെടാൻ പറ്റുള്ളൂ.
ഓക്കെ ഡോക്ടർ. ഡോക്ടർ, അതുപോലെ വേറൊരു വായിച്ചപ്പോ എനിക്ക് തന്നെ ഒരു ഭയം തോന്നിയ ഒരു മെസ്സേജ് വന്നു. അദ്ദേഹത്തിന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. ഉറക്കത്തില് തനിയെ ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു പോയിട്ട് നല്ല ഫാസ്റ്റില് താഴേക്ക് ആള് വീഴുന്ന പോലെ ആവും. അപ്പൊ ആരോ മുറുകെ ദേഹത്തെ ഇങ്ങനെ പിടിക്കുന്ന പോലെ നല്ലതുപോലെ ആൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഉള്ളില് ശരിക്കും അദ്ദേഹത്തിന് ബോധമുണ്ടെന്നാണ് പറയുന്നത്, പക്ഷെ കണ്ണുകൾ തുറക്കാൻ കഴിയുന്നില്ല. എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? അദ്ദേഹത്തിന്റെ തോന്നലാണോ, അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ആകെ ഒരു വിഷമത്തിലാണ് ആളിപ്പോ. അതെന്തെങ്കിലും മാനസിക പ്രശ്നമാണോ എന്ന് പോലും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്.
ഇത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സൈക്യാട്രിസ്റ്റിന്റെ സേവനം വേണം. തോന്നലുകളാണ് ഉറപ്പാണ്, നമ്മളങ്ങനെ സംഭവിക്കുന്നൊന്നുമില്ല. പക്ഷെ ആ തോന്നലുകൾ യാഥാർത്ഥ്യത്തിലാണ് നമ്മൾ അനുഭവപ്പെടുത്തുന്ന മാതിരിയാണ് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പൊ അതിന്റെ വേദന ഇതൊക്കെ നമുക്ക് അനുഭവപ്പെടും. അതാണ് നമ്മൾ തുറക്കത്തിലൊക്കെ സ്വപ്നം കണ്ട് കരയുന്നൊക്കെ എന്തുകൊണ്ടാണ്? നമ്മൾ പല വർഷങ്ങളിലും നമ്മൾ അടിക്കുന്നതായിട്ടും ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോൾ നമ്മൾ കരച്ചിലൊക്കെ ഉണ്ട്, പെട്ടെന്ന് എണീക്കുമ്പോഴാണ് പിന്നെ നമ്മൾ ഉറക്കത്തിലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ സമാധാനിക്കുന്നത്.
ശരിയാണ്.
അപ്പൊ അതിന് ഇൻവോൾവ്മെന്റ് വരുന്നോണ്ട് തന്നെയാണ്. അപ്പൊ അത് അങ്ങനെ നമ്മുടെ മനസ്സിന്റെ തോന്നലുകൾ വരുന്നത് ഒരു അസുഖത്തിന്റെ ഭാഗങ്ങളായേക്കാം. ആ തോന്നലുകളെ കൺട്രോൾ ചെയ്യാനുള്ള ചില മെഡിക്കേഷൻ ചിലപ്പോൾ ആവശ്യം വരും. പക്ഷെ അത് ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറഞ്ഞ് മാത്രമേ നമുക്ക് തീരുമാനത്തിലെത്താൻ പറ്റില്ല. അപ്പൊ അതൊരു ഡയഗ്നോസിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് പല ഡീറ്റെയിൽസും അറിയേണ്ടതുണ്ട്. അപ്പൊ ചില മെഡിക്കേഷൻ കഴിച്ചു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ കുറയുകയും ചെയ്യും.
ഓക്കെ, എനിക്ക് തോന്നുന്നു ഇവരൊക്കെ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ. കാരണം ഒരു തോന്നല് കൂടുതൽ മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു എന്ന് തോന്നിയതുകൊണ്ടാണല്ലോ അദ്ദേഹം നമുക്ക് ഈ മെസ്സേജ് അയച്ചത്.
തീർച്ചയായിട്ടും. പക്ഷെ അത് അതൊരു പ്രശ്നം ആക്കാതെ നിസാരാക്കി എടുത്ത് പിന്നെ ഡീപ്പായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഞങ്ങളുടെ അടുത്തേക്ക് എത്തുക. അപ്പൊ അതിന്റെ കാഠിന്യം കുറക്കാനും കുറച്ച് പ്രയാസമാണ്, ടൈം എടുക്കും. അപ്പൊ എന്തായാലും ഒരു ഒപ്പീനിയൻ എടുക്കുക, ട്രീറ്റ്മെന്റ് എടുക്കണോ ഇല്ലയോ എന്നുള്ളൊക്കെ പിന്നെ തീരുമാനിച്ചാൽ മതി. എന്താ പറയുന്നത് ശ്രദ്ധിച്ചു നോക്കുക ഡോക്ടർ.
ഓക്കെ, കാരണം ചില ആൾക്കാർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ സെക്കൻഡുകളുടെ ദൈർഘ്യമുള്ള സ്വപ്നമാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഡോക്ടർ പറഞ്ഞല്ലോ നമ്മളൊക്കെ അതൊന്ന് ഫീൽ ചെയ്തു, അത് കല്ലി വെള്ളി എന്നുള്ള സ്റ്റൈലിൽ അതങ്ങ് കളഞ്ഞു പോയി കഴിഞ്ഞാൽ ഇസ് ഓക്കെ. ബട്ട് ഇതുപോലത്തെ പ്രശ്നങ്ങൾ വന്നാൽ ഡോക്ടർ ഒരു കോൾ ഉണ്ട് നമുക്ക്.
ഹലോ, ഹലോ, നമസ്കാരം.
നമസ്കാരം ഉണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. മൻസൂർ എവിടെ നിന്നാണ്? ദുബായ് ആണോ? ഓക്കെ ഓക്കെ, സംസാരിച്ചോളൂ കേട്ടോ. ഡോക്ടർ ഉണ്ട്.
ഡോക്ടർ, ഞാൻ വിളിച്ചത് എന്റെ മകന് ഇപ്പൊ ഏകദേശം 8 വയസ്സ് കഴിഞ്ഞു, 9 വയസ്സ്, 9-ാമത്തെ വയസ്സ്. അപ്പൊ അവന് ഈ പാതിരാക്ക് ചില സമയങ്ങൾ, മിക്ക സമയങ്ങളിലും പിന്നെ ഭയങ്കരമായിട്ട് കരയും, കരഞ്ഞ് പിന്നെ ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കാണ്ട് പോവും, പിന്നെ ഇവിടുന്ന് അങ്ങനെ ഇടുന്ന ഇങ്ങനെ പിന്നെ ഉറക്കുന്ന എഴുന്നേറ്റ് ഇങ്ങനെ ഭയങ്കര കരഞ്ഞിട്ട് ഇങ്ങനെ പുറത്തൊക്കെ പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എന്തോ ഒരു പേടിച്ച് കണ്ട് കരഞ്ഞാൽ മതി. പക്ഷെ അത് അവന് ഉറക്ക് പകല് എന്നിട്ട് പകല് അവനോട് ചോദിക്കുമ്പോൾ അവർക്ക് അത് ഓർമ്മ ഉണ്ടാവില്ല, അവൻ കരഞ്ഞതായിട്ടോ അവൻ എഴുന്നേറ്റായിട്ടോ ഒന്നും അവന് ഓർമ്മ ഉണ്ടാവില്ല. അവനത് കൂളായിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ടില്ല, എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കും. എന്താണ് അതിന്റെ ഒരു എന്താന്ന് അറിയില്ല, അതിനെ പറ്റൊന്ന് അറിയാനായിരുന്നു.
9 വയസ്സൊക്കെ ആയ സ്ഥിതിക്ക് എന്താണെങ്കിലും ഒരു ഡോക്ടറെ കാണിക്കും. 5 വയസ്സിന്റെ ഉള്ളിലൊക്കെ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യാനൊക്കെ പറയും. 9 വയസ്സൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ നേരത്തെ ഒരു ആള് വിളിച്ചപ്പോ പറഞ്ഞ മാതിരി ഒരു മെസ്സേജ് മറുപടി പറഞ്ഞ മാതിരി ചില സൈക്കോളജിക്കൽ ഇവാലുവേഷൻ നമ്മൾ ആദ്യം ചെയ്യും. ആ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് ചില ടെസ്റ്റുകൾ പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റുകളല്ല, ചില കാര്യങ്ങൾ ചെയ്യാൻ എഴുതാനും വായിക്കാനൊക്കെ കൊടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഒരു തീരുമാനത്തിലെത്തും. ആ റിപ്പോർട്ടിനെ ആസ്പദമാക്കിയിട്ട് നമുക്ക് ചില മെഡിക്കേഷൻ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ട് പറഞ്ഞുതരും. അപ്പോ ഒരു ഡോക്ടറെ കാണിക്കാം എന്നിട്ട് ആണ് അത് തീരുമാനിക്കേണ്ട അതിന്റെ അവസ്ഥ ഏത് സ്റ്റേജിലാണെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും പറ്റും. ചില മെഡിക്കേഷൻ ആവശ്യം മെഡിക്കൽ കൊടുത്താലും മതി.
ഏത് ഡോക്ടറെ കാണിക്കണത്?
സൈക്കോളജിസ്റ്റാണ് കാണിക്കുക. ശരിക്കും സൈക്കോളജിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ ആണ് ആദ്യം കാണിച്ചിട്ട് ടെസ്റ്റുകൾ ചെയ്യേണ്ടത്. പക്ഷെ പലപ്പോഴും മിസ്ഗൈഡിങ് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. കാരണം സൈക്കോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ ഡോക്ടേഴ്സ് അല്ലാത്തത് കൊണ്ട് അപ്പൊ ചില ഉപദേശങ്ങൾ മാത്രം കൊടുത്തു നിൽക്കുമ്പോൾ ചിലപ്പോ അത് വേഴ്സനിങ് ആവും. അപ്പൊ അത് ഒന്നെങ്കിൽ രണ്ടു കൂടി ഉള്ള ഒരു സ്ഥലത്ത് പോവാ, അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ട് അദ്ദേഹം ആരാച്ചെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് റെഫർ ചെയ്യും. അത് കഴിഞ്ഞ ശേഷം തിരിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് തിരിച്ചു വരുമ്പോൾ അതിന്റെ റിപ്പോർട്ട് കണ്ടതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരും. ഞാൻ എല്ലാ മാസത്തിലും 4 ദിവസം ഉണ്ടാവുള്ളൂ, ഇന്നും നാളെയും കൂടെ ഉണ്ടാവുള്ളൂ ഇവിടെ. അത് കഴിഞ്ഞ അടുത്ത മാസം വരും. 2, 3, 4, 5 അതെ, സ്റ്റാർ കെയറിൽ എടുത്തിട്ട് അവിടെ വന്നിട്ട് ഞാൻ എന്താ കാണേണ്ടത് പറഞ്ഞുതരും. അപ്പൊ ആരടുത്തൊക്കെ വിടേണ്ടത് വിട്ടിട്ട് ആ ടെസ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് കണ്ടിട്ട് എന്താണെന്നല്ല പറഞ്ഞുതരും.
സ്റ്റാർ കെയർ?
അതെ.
മൻസൂർ, നമ്മളിപ്പോ ഈ ഷോ തീരാറായി. അപ്പോ ലാസ്റ്റ് നമ്മൾ നമ്പർ എല്ലാം പറയുന്നുണ്ട്, നോട്ട് ചെയ്തിട്ട് അദ്ദേഹത്തെ വിളിച്ചോളൂ
കേട്ടോ.
ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഡോക്ടർ, നമ്മുടെ സമയം ഏകദേശം ഇനി 2 മിനിറ്റോളേ ഉള്ളൂ എങ്കിലും ഒരു വളരെ പ്രധാനപ്പെട്ട, അതായത് നമുക്കിപ്പോ ഒരു 4-5 മെസ്സേജ് ഒരേപോലെ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തുറന്ന് സംഭവിച്ചിരിക്കുന്നവർക്ക് ഈഗോ ഉണ്ടെന്ന്. ഈഗോ അവരുടെ ഓഫീസിൽ നമുക്കറിയാം, വളരെ സിമ്പിളെന്ന് തോന്നാമെങ്കിലും നമ്മുടെ വീട്ടിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും ഒക്കെ ഈ ഈഗോ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ അത്ര ചെറുതല്ല. അതൊരു പക്ഷേ അവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു. അവർക്ക് രക്ഷപ്പെടാനാവാത്ത വിധത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു. എപ്പോഴും ഞാനെന്നുള്ള ഒരു പ്രശ്നം അത് വല്ലാതെ അവരെ അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പൊ ഇത്രയധികം മെസ്സേജുകൾ വായിച്ചതിലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഈഗോ മറികടക്കാനുള്ള സിമ്പിൾ ട്രിക്സ് പറഞ്ഞുകൊണ്ട് വേണം നമ്മുടെ ഇന്നത്തെ ഈ ടോപ്പിക് അവസാനിപ്പിക്കാൻ.
ഈഗോ മറികടക്കാൻ നമുക്കൊരു ഒറ്റവാക്കിൽ ഉത്തരവൊന്നും ഇല്ല, അതൊരു പേഴ്സണാലിറ്റിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. കൂടുതൽ മറ്റുള്ളവരെ മുമ്പില് നമ്മളൊരാളാവണം എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ വളരെ വലിയ വലിയ ആളുകൾക്ക്, വലിയ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പൊതുവെ ഇത്തരം ഈഗോകൾ ചിലർക്ക് കുറയുന്നത് കാണാം. കാരണം അവരിങ്ങനെ കുറേ കാഴ്ചകൾ കണ്ട് അവർക്ക് അതൊരു ഇരുത്തം വന്നു എന്നൊക്കെ പറയും നമ്മള്. അതുപോലെ നമ്മളെ മനസ്സിനെ ത്വരിതപ്പെടുത്താൻ വേണ്ടി നമ്മൾ തന്നെ ശ്രമിക്കണം. ഈ പ്രശ്നം ആ വ്യക്തികൾക്ക് തന്നെ അറിയുന്നതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരെ വന്നത്.
അറിയാം,
അതൊരു വ്യക്തി, ആ വ്യക്തിക്ക് അറിയാം, ഒരു ഇൻസൈറ്റ് ഉണ്ട് പാർഷ്യലി എങ്കിലും എനിക്കൊരു ഈഗോ ഉണ്ട് എന്നുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളെ മനസ്സിന് സെൽഫ് സജഷൻ കൊടുത്തുകൊണ്ടിരിക്കണം. ഞാൻ അങ്ങനെ പറയാൻ പാടില്ല, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് കറക്റ്റ് ചെയ്ത് നമുക്കത് കാലക്രമേണ, അതായത് കുറച്ച് ടൈം എടുത്തിട്ട് കറക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഒറ്റയടിക്ക് ഒരൊറ്റമൂലിയിൽ നമുക്ക് നടപ്പിൽ വരുത്താൻ കഴിയില്ല. കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഹാബിറ്റ് ആണ്. ആ ഹാബിറ്റ് മറിച്ചു കൊണ്ടുവരണമെങ്കിലും കുറച്ച് സമയമെടുക്കും. പക്ഷെ നമ്മുടെ മനസ്സിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് നമ്മൾ തന്നെ സ്വയം വിചാരിച്ച് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാവുന്നേ ഉള്ളൂ.
ഓക്കെ ഡോക്ടർ, നമ്മുടെ സമയം ഇന്നിവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് എന്തായാലും അടുത്ത മാസം വീണ്ടും ഇതുപോലെ നല്ല വിഷയങ്ങളുമായിട്ട്, മീൻസ് നല്ലത് മീൻസ് ഇൻ ദ സെൻസ് ആൾക്കാർക്ക് നല്ലതിലേക്കാണല്ലോ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത മാസം വീണ്ടും ഇതുപോലെ ഒരുമിക്കാം. ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഓക്കെ. അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഇതുവരെ നമുക്കൊപ്പം ഉണ്ടായിരുന്നത് റോള ഷാർജ സ്റ്റാർ കെയർ മെഡിക്കൽ സെന്ററിലെ കൺസൾട്ടന്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനീസലിയാണ്. അദ്ദേഹത്തിന്റെ സ്റ്റാർ കെയർ മെഡിക്കൽ സെന്ററിൽ, റോള ഷാർജയിലുള്ള സ്റ്റാർ കെയർ മെഡിക്കൽ സെന്ററിൽ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ള നമ്പർ ഇതാണ്: 06-56110-99. മനഃശാന്തി ഹോസ്പിറ്റൽ രാമനാട്ടുകരയിലെ നമ്പർ ഇതാണ്: 04832794451 അല്ലെങ്കിൽ 52 എന്ന നമ്പറിലേക്കും വിളിക്കാവുന്നതാണ്. അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ ഇനി ഞായറാഴ്ച 2:10. ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് നിത്യ.
അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ,
അർത്ഥപൂർണമായ നിത്യജീവിതത്തിന് ഒരു വഴികാട്ടി.
Brought to you by
Ahalya Hospital, caring for yours.
For more information and appointments, call or WhatsApp Ahalya Hospital, Hamdan Street, 02626266. Ahalya Hospital, Musaffa, 02811-9119.
Ahalya Hospital, Samiksha, Nyayar Mudal Vyadam Vare, UAE Samayam, Uchikki 2:10.